ലോകത്തോടുള്ള ക്രിസ്തുവിന്റെ സംവാദം എന്നുള്ളതാണ് യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിലെ ചിന്താവിഷയം. ഇസ്രായേലുമായുള്ള യഹോവയുടെ വാദപ്രതിവാദം, ഇസ്രായേലിനെ പീഡിപ്പിച്ചവരുടെ ഭ്രംശം, ന്യായവിധി എന്നിവയും 49-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 48-ാം അധ്യായം വരെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഈ 3-ാമത്തേതും ഒടുവിലത്തേതുമായ ഭാഗത്ത് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന വാക്കുകളാൽ മുദ്ര പതിപ്പിച്ച 3 പിരിവുകളുണ്ട്. ആദ്യ ഭാഗത്ത് യഹോവയുടെ ആശ്വാസം നാം കണ്ടുകഴിഞ്ഞു. അത് യഹോവയുടെ ദാസനിലേക്ക് വരുന്നു. ഇപ്പോൾ 49-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന 2-ാം ഭാഗത്തെ ഞാൻ യഹോവയുടെ രക്ഷ എന്ന് വിളിക്കുന്നു. അത് വരുന്നത് കഷ്ടതയേൽക്കുന്ന ദാസനിലൂടെ അത്രേ. കർത്താവായ യേശുക്രിസ്തു കഷ്ടതയേൽക്കുന്ന ദൈവത്തിന്റെ ദാസൻ എന്ന വ്യക്തമായ വെളിപ്പാടിലേക്ക് നാം ഇപ്പോൾ കടന്നു ചെല്ലാൻ ആരംഭിക്കുകയാണ്. നാം തുടക്കത്തിലെ തന്നെ ആ വെളിപ്പാടിലായിരുന്നു, മുന്നേറുകയായിരുന്നു അതിൽ. എന്നാൽ ആദ്യമായി നാം അവനെ കണ്ടത് കൂടുതലായും പശ്ചാത്തലത്തിലെ ഒരു നിഴൽ ചിത്രം എന്ന പോലെ ദൈവജനത്തിന് ആശ്വാസം നൽകുന്ന ദാസനായിട്ടായിരുന്നു. 53-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ആശ്ചര്യകരമായ വെളിപ്പാടുണ്ട്. അവനെ നമുക്ക് അത് കൂടുതൽ വ്യക്തമാക്കി തരുന്നു. ഇസ്രായേൽ യഹോവയുടെ ദാസനായിരുന്നു. എന്നാൽ ആ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ദൈവം മറ്റൊരു ദാസനെക്കുറിച്ച് പറയുകയാണ്. ആ ദാസൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. പ്രവചന രേഖകൾ പ്രാഥമികമായും ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. എന്നിരുന്നാലും ഒടുവിലത്തെ അർത്ഥം കാണുന്നത് ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. ഹോശേയ 11:1 ഒരു ശ്രദ്ധേയമായ ചിത്രീകരണമുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഇത് നിറവേറിയത് ക്രിസ്തുവിലാണ്. മത്തായിയുടെ സുവിശേഷം 2:15 നാം കാണുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ഇസ്രായേൽ പരാജയപ്പെട്ടു. എന്നാൽ അവളിൽ നിന്നും വന്ന ഒരുവൻ വിജയിക്കുന്നതാണ്. നാം ഈ 49-ാം അധ്യായം തുറക്കുമ്പോൾ ഗലീലയിൽ ക്രിസ്തുവിന്റെ സംവാദം 12 അപ്പോസ്തോലർ ശ്രദ്ധിച്ചതുപോലെ തന്നെ നാം അവന്റെ സംവാദം കേൾക്കുകയാണ്. ഈ 49-ാം അധ്യായത്തിൽ ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാകുന്നതിനായി മുന്നോട്ട് വരുന്നത് നാം കാണുന്നു. ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ കൈവിടപ്പെടുന്നില്ല. ദേശത്തേക്കുള്ള അവളുടെ ഉറപ്പാക്കപ്പെട്ട യഥാസ്ഥാനപ്പെടൽ സ്ഥിരീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ശ്രദ്ധേയമായ സംവാദത്തിൽ ഈ ലോകത്തിലെ മതങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇവിടെ ഒരുവൻ ഒരു ലോകത്തെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിലാണ് അവൻ ശ്രദ്ധിക്കുന്നത്. ലോകത്തിന്റെ രക്ഷകനായിട്ടാണ് അവൻ വന്നത്. ഓരോ മതവും ഒരു ജാതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു, അഥവാ പല ജാതി വിഭാഗങ്ങൾക്കുള്ളിൽ. പൊതുവെ അവ ഒരു വർഗത്തിന്റെയോ ജനതയുടെയോ അതിനപ്പുറം പോകുന്നില്ല, അഥവാ ഒരു രാഷ്ട്രത്തിനപ്പുറം പോകുന്നില്ല. കാരണം മിക്ക ദൈവങ്ങളും പ്രാദേശിക ദൈവങ്ങളാണ്. എന്നാൽ തിരുവചനത്തിലെ ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു. ഈ വസ്തുത നമുക്ക് മുമ്പിലുള്ള ഈ സംവാദത്തെ തികച്ചും ശ്രദ്ധേയമാക്കുന്നു. 49-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാപ്രവചനം 49:1: ദ്വീപുകളെ, എന്റെ വാക്ക് കേൾപ്പിൻ; ദൂരത്തുള്ള വംശങ്ങളെ, ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ലോകത്തിലെ രാജ്യങ്ങളെ ക്രിസ്തു ഇത് കേൾക്കുവാനായി വിളിക്കുകയാണ്. ജനിക്കുന്നതിനു മുൻപേ അവന് യേശു എന്ന നാമം നൽകപ്പെട്ടിരുന്നു. ഈ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇത് രക്ഷകന്റെ നാമമാകുന്നു. ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നു. 2-ാം വാക്യം നോക്കിക്കാട്ട്: അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി, തന്റെ പൂണിയിൽ മറച്ചുവെച്ചു. തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാളാകുന്ന ദൈവവചനം. അവൻ ഈ ഭൂമിയിൽ നടന്നപ്പോൾ അവന്റെ ശത്രുക്കളുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം 7:46. വെളിപാട് പുസ്തകം 19:15 പറയുന്നത് ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്നത്രേ. ഇത് ദൈവവചനത്താലുള്ള ജാതികളുടെ ന്യായവിധിയാകുന്നു. 3-ാം വാക്യം: എന്നോട് ഇസ്രായേലെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹുദ്ധീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാകുന്നതായിരിക്കും, ക്രിസ്തുവിനെ സംബന്ധിച്ചും സത്യമാകും. അടുത്തത് ഒരു ശ്രദ്ധേയമായ പ്രസ്താവനയാകുന്നു 4-ാം വാക്യം. ഞാനോ, ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞെങ്കിലും തന്റെ പ്രയത്നം വെറുതെയായി എന്ന് തോന്നിയേക്കാമെങ്കിലും തന്റെ ശുഭാപ്തി വിശ്വാസം ദൈവത്തിലാകുന്നു. യേശുക്രിസ്തുവിന്റെ മരണം പോലും ഒരു വിജയമായിരുന്നു. നിസ്സഹായനായ ഒരു രക്തസാക്ഷിയായിരുന്നില്ല യേശു, തന്റെ നിയന്ത്രണത്തിലായിരുന്നു സകലവും. തന്നെ ആ സമയത്ത് കൊല്ലേണ്ട എന്നാണ് മതനേതാക്കന്മാരും മറ്റ് നേതാക്കന്മാരും ചിന്തിച്ചിരുന്നത്. എന്നാൽ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവം വെച്ചതായ, ലോകസ്ഥാപനത്തിനു മുൻപ് ഒരുക്കിയതായ ആ പദ്ധതി അതേപോലെ നടപ്പാക്കേണ്ടതിന് തന്നെ കൊല്ലുവാൻ അവൻ അവരെ നിർബന്ധിച്ചതാണ്. എല്ലാം അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ വിജയമാകുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തെ ഊന്നൽ കഷ്ടത സഹിക്കുന്ന ദാസനിലാണ്. തന്റെ 1-ാമത്തെ വരവിൽ അവൻ ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. തന്റെ 1-ാമത്തെ വരവിൽ വളരെ ആശ്ചര്യകരമായ ഒന്ന് അവൻ ചെയ്തു, അവൻ ലോകത്തിന് രക്ഷയുണ്ടാക്കി. അതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മനുഷ്യന്റെ ചെറിയ കുതന്ത്രങ്ങളാൽ വിഫലമാക്കപ്പെടുന്നില്ല. 5-ാം വാക്യം നോക്കിക്കാട്ടെ. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. ദൈവവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമായി ഞാൻ ഇത് താങ്കളുടെ മുമ്പിൽ വയ്ക്കുന്നു. 7-ാം വാക്യം. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ വിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. പൗലോസ് ഇതിങ്ങനെ പറഞ്ഞു, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. ഇസ്രായേൽ ക്രിസ്തുവിനെ ത്യജിച്ചതു മുതൽ സുവിശേഷം ഭൂമിയുടെ അറ്റങ്ങളോളം എത്തി. ഭാവിയിൽ ഒരിക്കൽ ദൈവം ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുമ്പോൾ അതെത്ര ഉന്നതമായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇസ്രായേലിനോടുള്ള യഹോവയുടെ വാദപ്രതിവാദം ഇവിടം തുടങ്ങി ഇസ്രായേലിന്റെ യഥാസ്ഥാനത്വം സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ വാദമുഖങ്ങളിൽ ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു കാണിച്ചുള്ളൂ. 8-ാം വാക്യം നോക്കിക്കാട്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. ദൈവം ക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേൽ ആരെ ക്രൂശിച്ചുവോ അവനു മുമ്പിൽ രാജാക്കന്മാർ വണങ്ങും, എല്ലാ മുഴങ്കാലും അവനു മുമ്പിൽ മടങ്ങി അവന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കേണ്ടതായി വരും. ഇനി ഞാൻ 13-ാം വാക്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചാട്ട്, ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, ഭൂമിയെ ആനന്ദിക്ക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ, യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ കേന്ദ്രമായിരിക്കുന്നത് ഇസ്രായേൽ ജാതിയാണ്. അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഒരുമിച്ച് സന്തോഷിക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സകലവും അല്പമായോ അധികമായോ സ്ഥാനം തെറ്റിക്കിടക്കുന്നു. ഇസ്രായേൽ അവരുടെ ദേശത്തായിരിക്കേണ്ടിയിരിക്കുന്നു, അനുഗ്രഹത്തിന്റെ സ്ഥാനത്ത് ദൈവത്തെ സേവിച്ചുകൊണ്ട്. എന്നാൽ അവർ ഇന്ന് അങ്ങനെയല്ല. സഭ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ സഭ ഇന്നും ഈ ലോകത്തിലാണ്, പിശാച് നരകത്തിൽ ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ഇന്ന് ചുറ്റിക്കറങ്ങുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരുന്ന് ഭൂമിയെ വാഴേണ്ടിയിരിക്കുന്നു. എന്നാൽ താൻ ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾക്ക് മാറ്റം വരികയും അതതിന്റെ സ്ഥാനത്ത് വരികയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം തന്റെ സ്വർഗത്തിൽ ആകുന്നു, ലോകത്തിൽ സകലതും ശരിയായിരിക്കുന്നു എന്നത് ഇന്ന് താങ്കളും ഞാനും ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇപ്പോൾ ഒത്തുവരുന്നില്ല. ഇസ്രായേൽ ജനം പോലും ദൈവം തങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. പതിനാല് മുതലുള്ള വാക്യങ്ങൾ, പതിനാറ് വരെ ഞാൻ വായിക്കട്ടെ. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. താൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതിന് എത്ര മനോഹരമായ ഉറപ്പാണ് ദൈവം നൽകുന്നത്! ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞേക്കാം, അതെ, ഇന്ന് അവർ ചെയ്യുന്നത് പോലെ. എന്നാൽ ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളയില്ല. എന്റെ പ്രിയ സുഹൃത്തെ, ദൈവം ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുമോ? ഇത് താങ്കൾ ഇപ്പോഴും സംശയിക്കുന്ന ഒരു വിഷയമാകുന്നുവെങ്കിൽ താങ്കളുടെ സൂക്ഷ്മ പഠനത്തിനായി ഈ ഭാഗം ഞാൻ താങ്കളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇസ്രായേലിനെ പീഡിപ്പിച്ചവരുടെ ഭ്രംശം അഥവാ ന്യായവിധിയാകുന്നു ഇരുപത്തിരണ്ട് മുതൽ നാം കാണുന്നത്. ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടും വരും. സ്വന്തം ദേശത്ത് ഇസ്രായേൽ ജാതിയെ യഥാസ്ഥാനത്താക്കുന്നതിൽ ജാതികൾ തന്നെ സഹായിക്കുമെന്ന് ദൈവം ഇസ്രായേലിന് ഉറപ്പു നൽകുകയാണ്. മുമ്പ് ജാതികൾ അവരെ ചിതറിച്ചതാണ് എന്നത് ഈ പ്രവചനത്തെ ഇന്ന് വളരെ ശ്രദ്ധേയമാക്കുന്നു. ഒരിക്കൽ അവരെ തങ്ങളുടെ ദേശത്ത് കയറുന്നതിൽ നിരോധിച്ചിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ ഇന്ന് യഹൂദർക്കായി ദേശം തുറന്നു നൽകിയിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഇതുവരെ അവർ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നും അവരെ തുരത്തുന്നതിനായി പീഡനമുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ മൂന്നാമത്തെ വലിയ യഹൂദ ജനസംഖ്യ ഉണ്ടായിരുന്ന റഷ്യയിൽ നിന്നും അവർ കൂട്ടമായി പുറപ്പെട്ടു പോരുന്നു. റഷ്യ അവരെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും റഷ്യ, പൗരസ്ത്യ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ യഹൂദ വിരോധികളുടെ പീഡനങ്ങൾക്ക് അവർ പാത്രമായി. എന്തൊക്കെയായാലും ആ നാളിൽ, അതായത് അന്ത്യകാലത്ത്, ദൈവം അവരെ അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ്. അവരെ മടക്കിക്കൊണ്ടുവരുന്നതിൽ ദൈവം ജാതികളെ ഉപയോഗിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത് എന്ന് ലോക സംഭവങ്ങളിൽ നിന്നും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും 50-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് ചില വാക്യങ്ങൾ കൂടി നോക്കാം. ഇസ്രായേലിനെ ത്യജിച്ചതിനുള്ള കാരണം, ഇസ്രായേലിന് അനുഗ്രഹം ഉണ്ടാകുന്നതിനായി അവർ മറികടക്കേണ്ട യഥാർത്ഥ തടസ്സമായിരുന്നു അവരുടെ ക്രിസ്തുവിനെ ത്യജിച്ചതായ ത്യജിക്കൽ. അവൻ അവരുടെ മശിഹ ആയിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അവരിൽ ഒരുവനായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ 1:11 നാം വായിക്കുന്നു. തന്റെ സ്വന്തം ജനത്തിലേക്ക് അവൻ വന്നു, എന്നാൽ തന്റെ സ്വന്തം ജനങ്ങൾ അവനെ സ്വീകരിച്ചില്ല. പിതാവാം ദൈവം അതിന്റെ കാരണം പ്രസ്താവിക്കുന്നു. 50-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. മോശയിക നിയമത്തിന് കീഴിൽ ഒരു മനുഷ്യന് നിസാരമായ ഒഴികഴിവ് പറഞ്ഞ് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. ക്രൂരനും കഠിനഹൃദയനുമായ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ ഒഴിവാക്കുന്നതിനുള്ള നല്ലൊരു സൗകര്യമായിട്ട് ഇതെടുക്കുമായിരുന്നു. ഇത് അവർക്കറിയാമായിരുന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തിയത് എന്ന് ദൈവം ഇസ്രായേലിനോട് ചോദിക്കുകയാണ്. തീർച്ചയായും ദൈവം ക്രൂരനോ നിഷ്ഠൂരനോ അല്ല. ഇസ്രായേലിനെ യഹോവയുടെ ഭാര്യയായിട്ടാണല്ലോ പറയപ്പെടുന്നത്. ഹോശേയയിലെ കേന്ദ്ര വിഷയം തന്നെ ഇതാണ്. ഇസ്രായേലിനെ ദൈവം മാറ്റി നിർത്തിയത് ദൈവത്തിന്റെ ഒരു ചാവല്യം കൊണ്ടായിരുന്നില്ല, എന്നാൽ അവരെ ത്യജിച്ചതിന് കാരണം അവരുടെ പാപമാണെന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. 2-ാം വാക്യം, ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടിവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ, എന്റെ ശാസന കൊണ്ടും ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമിയാക്കുന്നു. വെള്ളം ഇല്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്ത് നാറുന്നു. ഞാൻ വന്നപ്പോൾ എപ്പോഴാണ് യഹോവ തന്റെ ജനത്തിനിടയിലേക്ക് നേരിട്ട് ചെന്നത്? തന്റെ പ്രവാചകരിലൂടെയല്ല, താൻ തന്നെ നേരിട്ട്. അങ്ങനെ ഒരു സ്വാഗതം പ്രതീക്ഷിച്ചോ? അത് മോശയിക നിയമം നൽകുന്നതിനായി സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ആയിരുന്നില്ല. അപ്പോഴവൻ സ്വീകരണം നോക്കിയില്ല. അവനോട് അകലം പാലിക്കുവാൻ നിർദ്ദേശിക്കുക മാത്രമായിരുന്നു ചെയ്തത്. എന്നാൽ അവൻ വീണ്ടും ഒരു മനുഷ്യനായി വന്നു, ഒരു താഴ്മയുള്ള മനുഷ്യൻ. അവന് യാതൊരു സ്വീകരണവും ഉണ്ടായിരുന്നില്ല. അവന്റെ ജനനത്തിൽ ഇസ്രായേൽ അവനെ സ്വീകരിച്ചില്ല. തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും ഇസ്രായേൽ അവനെ അംഗീകരിച്ചില്ല. അവർ അവനെ തിരസ്കരിക്കുകയും തങ്ങളുടെ മശിഹായെ കൊല്ലുകയും ചെയ്തു. ശിമോൻ പത്രോസ് പെന്തക്കോസ് നാളിൽ അതേക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:22 മുതൽ 24 വരെയാണ് ഞാൻ വായിച്ചത്. അവർ തങ്ങളുടെ മശിഹായെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അവർ തള്ളപ്പെട്ടത് എന്ന് ദൈവം വളരെ വ്യക്തമായി അവരോട് പറയുകയാണ്. ദൈവപുത്രൻ തന്റെ താഴ്ചയെക്കുറിച്ച് പറയുന്നതാണ് 4 കാണുന്നത്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. കർത്താവായ യേശുക്രിസ്തു താഴ്മയും വിനയവും ഉള്ളവനായി തന്റെ ജനത്തിനിടയിലേക്ക് വന്നു തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നുവെന്ന്. ഇതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു ദൈവവചനം പഠിക്കുകയായിരുന്നു എന്നത്രേ. യേശുക്രിസ്തു തന്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം നാം സാധാരണ കേൾക്കാറുണ്ട് അല്ലേ? സാധാരണയായി അതിനുള്ള മറുപടി അവൻ ഒരു മരപ്പണിക്കാരന്റെ വേല ചെയ്യുകയായിരുന്നു എന്നാണ്. എന്നാൽ അത് യാഥാർത്ഥ്യത്തിന്റെ പകുതി മാത്രമാണ്. മറ്റേ പാതി അവൻ ദൈവവചനം പഠിക്കുകയായിരുന്നു എന്നത്രേ. എത്ര ആശ്ചര്യമില്ലേ? യേശുവിന് ദൈവവചനം പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ താങ്കളെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ? ഓ, ഞാൻ വിചാരിക്കുന്നു നമുക്കിത് വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഓ, ഞാൻ ബൈബിളിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ വിശ്വസിക്കുന്നു, എന്റെ ജീവിതം കൊണ്ട് ഞാൻ അതിന് വേണ്ടി വാദിക്കുമെന്ന് അത് പഠിക്കാൻ മിനക്കെടാതെ പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്, മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ വെളിപാട് 22:21 വരെയുള്ള വാക്കുകളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ എവിടെയോ താങ്കൾക്കും എനിക്കുമുള്ള ദൈവത്തിന്റെ വാക്കുകളുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം അവനെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാകും. നമ്മെ ധന്യരാക്കി തീർക്കുന്നത് അവന്റെ വചനമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ഒന്ന് ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്വയപരിശോധന ചെയ്താലും